ആനി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മുതലാവുക? അതൊക്കെ മുതലായിക്കോളും എന്നാണ് കുഞ്ഞാറൻ പറയുന്നത്. ഒന്നും കാണാതെ അവരങ്ങനെ ഒരു കുറി ഉണ്ടാക്കില്ല. മേരിമാതാ കുറീസിൽ ഒരു നറുക്കിന് 25 രൂപയാണെങ്കിൽ 17 രൂപ കുറി വെച്ചാൽ മതി. ഇതെങ്ങനെ മുതലാവുന്നു? അത് മുതലാവുമെന്നാണ് കുഞ്ഞാറൻ പറഞ്ഞത്. കുഞ്ഞാറൻ കുരിക്കാരിയല്ലേ? കുരുക്കാരിയായ കുഞ്ഞാറം ചേരുന്ന കുറിയല്ലേ മേരിമാതാ? അതിനൊക്കെ പുറമേ പള്ളിയിലും കുറിയുണ്ട്. സാധുജന സഹകരണ സംഘം കുറീസ് എന്നാണ് ആ കുറിയുടെ പേര്. സാധുക്കൾക്ക് ആ കുറിയിൽ നിന്ന് പണം വായ്പ എടുക്കാം. പലിശ കൊടുക്കണമെന്ന് മാത്രം. കൃത്യമായി തിരിച്ചടയ്ക്കുകയും വേണം. തിരിച്ചടച്ചില്ലെങ്കിൽ സാധുജനങ്ങളുടെ പേരിൽ കേസ് കൊടുക്കേണ്ടി വരും. അമ്മാമ്മയുടെ കൂടെ കോക്കാഞ്ചിറ സെന്ററിലേക്ക് വരുമ്പോൾ പുട്ടും കടലയും കടലയും കിട്ടിയിരുന്ന വേലായുധൻ്റെ ചായക്കട നിന്നിരുന്ന സ്ഥലത്താണ് മേരിമാതാ കുറീസ് നിൽക്കുന്നത്. കോക്കാഞ്ചിറയിൽ ഇപ്പോൾ ഏറ്റവും അധികമുള്ളത് കുറിസ്ഥലങ്ങളാണെന്ന് കറുത്ത കുഞ്ഞാറൻ പറഞ്ഞു. തൃശ്ശൂരിലാണെങ്കിൽ ഒരാൾക്ക് ഒരു കുറിക്കമ്പനി വീതമുണ്ട്. മേരിമാതാ കുറീസിൽ നിൽക്കുമ്പോൾ തന്നെ ആനി ബാൻഡഡ് കേട്ടിരുന്നു. നിശബ്ദത പാലിക്കുകയുടെ ചോട്ടിൽ എഴുതി വെച്ചിരുന്ന കുറിക്കാര്യങ്ങൾ വായിച്ചു മനസ്സിലാവാതെ കുഴങ്ങി നിൽക്കുകയായിരുന്നു അവൾ. ബാൻഡഡി മുറുകിയപ്പോൾ മുട്ടുകാലിൻ്റെ വേദന മറന്ന് അവൾ പുറത്തേക്ക് ഓടി. കോക്കാഞ്ചിറ സെന്ററിൽ തൂവെള്ള നിറമായ ഒരാൾക്കൂട്ടം. കറുത്ത കുഞ്ഞാരത്തോട് ആംഗ്യം കാട്ടിയിട്ട് ആനി ഓടിപ്പോയി തൂവെള്ള നിറമായ ആൾക്കൂട്ടത്തിൽ തല തിരുകി. അണ്ണലി സന്തതികളെ! ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു. ബാൻഡടിക്കുന്നവൻ ഏറ്റുവിളിച്ചു, അണലി സന്തതികളെ! ആനി പേടിച്ചുപോയി. അവളെയാണോ? ഒന്ന് പിന്നാക്കം പതുങ്ങിയിട്ട് ആനി ബാൻഡടിക്കുന്നയാളിനെ ഒളിഞ്ഞു നോക്കി. അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് വിളിക്കുന്നത്. ആനയ്ക്ക് സമാധാനമായി. തൊട്ടുമുന്നിൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൂവെള്ള വേഷത്തിൽ ചിന്നമ്മ നിൽക്കുന്നത് കണ്ടു. ചിന്നമ്മയുടെ കൂടെയുള്ള പെണ്ണുങ്ങളും ചിന്നമ്മയെ ചിന്നമ്മയെപ്പോലെ കഴുത്തു കുടുങ്ങിയ വെള്ള ബ്ലൗസും നീലമുക്കിയ വെള്ള സാരിയും ചുറ്റി കറുത്ത ചട്ടയുള്ള ബൈബിളും പിടിച്ചാണ് നിൽക്കുന്നത്. അവരും കാതിലെ കമ്മലഴിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരുടെ കാതിലും ചിന്നമ്മയുടെ പോലെ തുറന്ന തുളകളുണ്ട്. ആണുങ്ങളുടെ കൂട്ടത്തിൽ കൈനീളമുള്ള വെള്ളക്കുപ്പായമിട്ട് ഇറക്കം കുറഞ്ഞ മുണ്ടുടുത്ത് ബൈബിളും പിടിച്ചു നിൽക്കുന്ന കേടി കൊച്ചാപ്പുവിനെ കണ്ട് ആനയുടെ കണ്ണുകൾ വലുതായി. കഴുത്തിൽ കേടിക്കെട്ടില്ല, കൊമ്പൻ മീശയില്ല, പിശാങ്കത്തിയില്ല, കള്ളിമുണ്ട് നെഞ്ചത്തേക്ക് കയറ്റിയുള്ള വളച്ചുകുത്തില്ല, കോഴിമുട്ട പോലെ മിനുസമേറിയ മുഖം. കേടിയുടെ എല്ലാ ലക്ഷണങ്ങളും കഴുകിക്കളഞ്ഞ് വെടുപ്പാക്കിയിരിക്കുന്നു. കിഴക്കേക്കോട്ട തോമക്കുട്ടിയുടെ മകൻ്റെ മകൻ മകൻ്റെ മകൻ തോമക്കുട്ടി ഇരച്ചി വെട്ടുശാല ഇടിച്ചു നിരത്തി സ്ഥലം വിൽക്കാനിട്ടപ്പോൾ നട്ടം തിരിഞ്ഞത് 14 കേടികളാണ്. ഇരച്ചി വെട്ടുശാലയുടെ തിണ്ണയില്ലെങ്കിൽ 14 കേടികളില്ല. അവർ മറ്റു പല തിണ്ണകളും അന്വേഷിച്ചു. ആരും അവരെ അടുപ്പിച്ചില്ല. തിണ്ണയിൽ പോയിട്ട് വരാന്തകളിൽ പോലും ഇരുത്തിയില്ല. നിങ്ങളോട് വിരോധമുണ്ടായിട്ടല്ലാട്ടാ, കച്ചവടം നടക്കില്ല. ഒരൊറ്റ പെണ്ണുങ്ങൾ പിന്നെ ഈ കടയിലേക്കാ വരില്ല, കച്ചവടക്കാർ പറഞ്ഞു. നാലും കൂടിയ വഴിയിൽ എത്ര നേരമെന്ന് വെച്ചാണ് 14 പേർ നിൽക്കുക? എല്ലാ രഹസ്യങ്ങളും നഷ്ടപ്പെട്ട് അവർ വലഞ്ഞു. അല്ലെങ്കിലും കേടികൾക്ക് കഷ്ടകാലമായിരുന്നു. പുതുതായി ചേരാൻ ഒരു യുവാവ് പോലും മുന്നോട്ട് വന്നില്ല. എന്തുകൊണ്ടാണ് ഈ നക്കാപ്പിച്ച കേടിപ്പണിക്ക് പോണേന്ന്? കേടിണുങ്ങിയ കേടി, അതിന് പിന്നെ നക്കാപ്പിച്ചില്ല. ഉള്ള കേടികൾക്ക് പലർക്കും വയ്യ. വയസ്സായി തുടങ്ങി, നരച്ചു, വാദം പിടിച്ചു കിടന്ന് മരുമോളുടെ ചീത്ത കേൾക്കുന്ന കേടി അന്തോണിക്ക് പകരം ഇതുവരെ ഒരാളെ കിട്ടിയിട്ടില്ല. കുത്തിക്കൊന്ന പത്രോസിൻ്റെ മകൻ്റെ മകൻ കൊച്ചുവേറിയത് ഒരു നല്ല കേടിയായി വളർന്നു വന്നതായിരുന്നു. അപ്പോഴേക്കും അവൻ പെണ്ണ് കിട്ടി. ഉമ്മ അവനെ പിടിച്ച് മടിയിലിട്ടു എന്നാണ് കേടികൾ പറയുന്നത്. നിൽക്കാനും ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ലാതെ കേടികൾ പല വഴിക്കായി തുടങ്ങി. കോക്കാഞ്ചിറ വിശുദ്ധ യോസേപ്പിൻ കളരി സംഘം തുടങ്ങിയപ്പോൾ ആവതുള്ള 3 കേടുകൾ കളരി ആശാനെ പോയി കണ്ടു. കളരി വെറും അഭ്യാസമല്ല, അതൊരു കലയാണ്, ആശാൻ പറഞ്ഞു. 3 കേടികൾ കലാകാരന്മാരായി. തോമക്കൊട്ടിയുടെ കയ്യിൽ നിന്ന് 5 സെന്റ് സ്ഥലം വാങ്ങി സുവിശേഷ പ്രസംഗക്കാർ നെടുമ്പുര വെച്ച് കെട്ടി. അതിനകത്ത് മയക്ക് വെച്ച് കൊട്ടും പാട്ടും പ്രാർത്ഥനയും തുടങ്ങി. അവർ മറുഭാഷ പറയുന്നതും കൂടി കണ്ടപ്പോൾ കേടി കൊച്ചാപ്പു രണ്ടാമതൊന്നും ആലോചിച്ചില്ല, നേരെ ബാർബർ ഷാപ്പിൽ പോയി മീശ പഠിച്ചു. ബാക്കിയുള്ള കേടുകൾ എങ്ങോട്ടൊക്കെ പോയെന്ന് ആനിക്കറിഞ്ഞുകൂടാ. വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് ബാൻഡടിക്കാരൻ വിളിച്ചു പറഞ്ഞു. വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് വെള്ളവേഷക്കാർ ഏറ്റുപറഞ്ഞു. ചിന്നമ്മയും അതൊക്കെ ഏറ്റുപറ ഐ റിപ്പീറ്റ്. ഏറ്റു പറയുന്നത് ആനി വാ പൊളിച്ചു നോക്കി നിന്നു. അപ്പോൾ ഇതാണ് ചിന്നമ്മയുടെ സുവിശേഷ പ്രസംഗം. ചിന്നമ്മ കണ്ണടച്ചു പിടിച്ചിരുന്നു. ചിന്നമ്മ മാത്രമല്ല, എല്ലാവരും കണ്ണടച്ചു നിൽക്കുന്നു. ആനി പതുക്കെ പതുക്കെ ആളുകളെ തിക്കി തിരക്കി ചിന്നമ്മയുടെ അടുത്തെത്തി. തൂവെള്ള വേഷങ്ങൾക്കിടയിൽ അവളുടെ മുഷിഞ്ഞ കമ്മീസ് വളരെ പെട്ടെന്ന് വേറിട്ടു നിന്നു. ആനി ചിന്നമ്മയുടെ കാലിൽ മെല്ലെയൊന്ന് തോണ്ടി. ചിന്നമ്മ അതറിഞ്ഞില്ല. ആനി ചിന്നമ്മയുടെ സാരി പിടിച്ചു വലിച്ചു. കണ്ണു തുറന്ന് താഴേക്ക് നോക്കി. ചിന്നമ്മ ആനിയോട് പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ആനയ്ക്ക് നിരാശയായി. ഇതുപോലെയാണ് ചിന്നമ്മ ഒരു ദിവസം വീട്ടിലും പറഞ്ഞത്. എന്നിട്ട് കമ്മലുകളും ചെയിനും അഴിച്ചെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. നിറമുള്ള സാരികളും ബ്ലൗസുകളും തള്ളിമാറ്റി വെളുത്ത സാരി ഉടുത്തു. കഴുത്തു കുടുങ്ങിയ വെള്ള ബ്ലൗസ് ഇട്ടു. അതുവരെ ആരും കാണാതിരുന്ന കറുത്ത ചട്ടയുള്ള ബൈബിൾ എടുത്തു. എനിക്ക് മനസമാധാനമില്ല, ചിന്നമ്മ പറഞ്ഞു. കമ്മൽ കിടന്നിരുന്ന സ്ഥലത്തെ വെളുത്ത പാടകൾ കാട്ടിക്കൊണ്ട് ചിന്നമ്മയുടെ കാതുകൾ നഗ്നമായി. ചിന്നമ്മയുടെ ആ കോലം കണ്ട് ആനയ്ക്ക് നെഞ്ചിൽ വിഷമം വന്നു. ചിന്നമ്മയുടെ മുഖത്ത് സങ്കടമോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ പടിയിറങ്ങിപ്പോയതിൽ പിന്നെ ചിന്നമ്മയ്ക്ക് മിഷൻ അടിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ആളുകൾ തുണികളും കൊണ്ടുവന്ന് മടങ്ങിപ്പോയി. കോക്കാഞ്ചിറ സെൻറ്ററിൽ നിരവധി തയ്യൽക്കടകൾ വന്നിട്ടുണ്ട്. അവർ പുതിയ തയ്യൽക്കാരെ തേടി. വീട്ടിലെത്തിയാൽ ചിന്നമ്മ ഏതു നേരവും അലക്കുകല്ലിൻ്റെ ചോട്ടിലായിരുന്നു. വെള്ളസാരിയെ അലക്കി അലക്കി പഞ്ഞിയാക്കി വെളുപ്പിച്ചു. കഞ്ഞിയും നീലവും മുക്കി വട്ടി പോലെയാക്കി. വെള്ള അടിപ്പാവാട, വെള്ള ബോഡീസ്, വെള്ള ബ്ലൗസ്, അമ്മയുടെ ഭാഷയിലൊക്കെ തുമ്പപ്പൂ പോലെ. അത് കഴിഞ്ഞാൽ സുവിശേഷ പ്രസംഗത്തിന് പോവാൻ നേരമായി. ഇപ്പോൾ അമ്മയും വല്യമ്മയും ചോറ്റുകുട്ട എടുക്കുന്നത് കൊണ്ടാണ് വീട് പുലരുന്നത്. 15 ചോറ് വീതം ഓരോ കുട്ടയിലും വെച്ച് അമ്മയും വല്യമ്മയും കോക്കാഞ്ചിറയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഓടും. 11 മണി മുതൽക്ക് വീടുകളിൽ നിന്ന് ചോറ്റുപാത്രങ്ങൾ വാങ്ങിച്ചു തുടങ്ങും. ചിലത് കൂറ്റൻ അടുക്കുപാത്രങ്ങളാണ്. എല്ലാ തട്ടിലും വറുത്തതും പൊരിച്ചതും ഒക്കെ ഉണ്ടാവും. നല്ല കനം കാണും. ഒരു ചോറ് കൊണ്ടുപോയാൽ 15 രൂപയാണ് മാസം കിട്ടുക. ബാങ്കുകൾ, ആപ്പീസുകൾ, സ്കൂളുകൾ തുടങ്ങി പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന കോക്കാഞ്ചിറയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉച്ചയൂണ് ചൂടോടെ എത്തിക്കാനാണ് അമ്മയെയും വല്യമ്മയെയും കോക്കാഞ്ചിറയിൽ വന്ന് താമസിക്കുന്നവർ വിളിക്കുന്നത് ചോറുകാരത്തികൾ എന്നാണ്. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതനെന്ന കടന്നുപോയി. ഐ റിപ്പീറ്റ്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ചിന്നമ്മയും കൂട്ടരും ബാൻഡ് അടിച്ച് പാടി. അവർ കൈകൊട്ടി. ഐ റിപ്പീറ്റ്, അവർ കൈകൊട്ടി. ആനയ്ക്ക് കാലിൻ്റെ മുട്ടിലെ വേദന കൂടുന്നതായി തോന്നി. ആൾക്കൂട്ടത്തെ തിക്കി തിരക്കി അവൾ പുറത്തു കടന്നു. 5 റൊട്ടിയും പിടിച്ച് കറുത്ത കുഞ്ഞാറം അവളെ കാത്തു നിന്നിരുന്നു. 12. കല്ലിഞ്ചനും പച്ച കുതിരയും. അമരപ്പന്തലിൽ കാലും നീട്ടിയിരിക്കുകയായിരുന്നു അമ്മാമ. ആനയെ കണ്ടപ്പോൾ അമ്മാമ എണീറ്റു നിന്നു. ആരുണ്ടപ്പാ അത്? വെളുത്തേടൻ ശങ്കരനാ? ഇതെന്താണ് ഈ വഴിക്ക്? ആനയ്ക്ക് ചിരി വന്നു. വെളുത്തേടൻ ശങ്കരൻ അമ്മാമയുടെ കുട്ടിക്കാലത്തെ കഥയിലുള്ള ഒരാളാണ്. അമ്മാമ നല്ല ബോധമുള്ളപ്പോൾ, ഐ റിപ്പീറ്റ്, നല്ല ബോധമുള്ളപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചരിത്രങ്ങളിൽ നിന്ന് ആനയ്ക്ക് വെളുത്തേടൻ ശങ്കരനെ നന്നായി അറിയാം. രാവിലെ ഒരു 10:10 പൂത്തോളിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പടിഞ്ഞാറെ നടക്കാവിലൂടെ നടുവിലാക്കൂലത്തെത്തി, ഐ റിപ്പീറ്റ്, നടുവിലാലുക്കലെത്തി തെക്കേ പ്രദക്ഷിണ വഴിയിലൂടെ വെളുത്തേടൻ ശങ്കരൻ പട്ടാളത്തിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ എന്നും ആളുകൂടാറുള്ളതും ആൾക്കൂട്ടത്തിൽ ആനയോളം പോകുന്ന അമ്മാമ ശ്വാസം അടക്കി പിടിച്ചു നിന്നിട്ടുള്ളതും ആനയ്ക്കറിയാം. വെളുത്തേടൻ ശങ്കരൻ നീണ്ടുയർന്ന് തടിച്ച ഒരാളാണ്. ഇരുനിറം കുടുമ വളർത്തിയിട്ടുണ്ട്. മേലു മുഴുവൻ കറുത്ത രോമക്കാടാണ്. കണ്ടാൽ ആരും പേടിച്ച് അവിടെ നിന്നു പോകും. ഭയങ്കര അഭ്യാസിയാണ്, തല്ലുകാരനാണ്. വെളുത്തേടൻ ശങ്കരനെ പേടിയില്ലാത്ത തൃശ്ശൂർക്കാരില്ല. സ്നേഹിച്ചവരും ധാരാളമുണ്ടായിരുന്നു. പൂത്തോളിൽ നിന്നുള്ള പോക്ക് പട്ടാളത്തിലേക്കാണ്. അണിപ്പറമ്പ് ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് വശം മുഴുവൻ പട്ടാളക്കാർക്ക് കവാത്ത് നടത്താനുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ശങ്കരൻ്റെ പോക്ക്. വെള്ളക്കാർ നിർത്തിയിട്ട് പോയ നാടൻ പട്ടാളം തൃശ്ശൂർ മുഴുവനും ഉണ്ടായിരുന്നു. അവരുടെ കൂടാരങ്ങളും കളിസ്ഥലങ്ങളും പ്രാർത്ഥനാ സ്ഥലങ്ങളുമൊക്കെ നിറഞ്ഞതാണ് പട്ടാളം റോഡും അണിപ്പറമ്പ് ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് വശവുമൊക്കെ. എന്നെന്തൂട്ടുണ്ട് ഈ പറയണേ? രാമനിലയെന്ന അതൊന്നല്ല അതിൻ്റെ പേര്, അതിന് അണിപ്പറമ്പ് ബംഗ്ലാവ്. അമ്മാമയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. അണിപ്പറമ്പ് ബംഗ്ലാവിൻ്റെ അതിരിൽ ചെന്ന് നിന്ന് പട്ടാളത്തിൻ്റെ അഭ്യാസങ്ങൾ കണ്ടു നിന്നതും പേടിച്ചതും. അമ്മാമയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ആനി അമ്മാമയുടെ അടുത്തിരുന്ന് അമ്മാമയുടെ കൈ പിടിച്ച് ചോദിച്ചു. അമ്മാമ ആനിയുടെ മുഖത്ത് നോക്കി വലിയ കാര്യത്തിൽ ചിരിക്കുന്നത് കണ്ടപ്പോൾ ആനി വിചാരിച്ചു അമ്മാമയ്ക്ക് മനസ്സിലായെന്ന്. പക്ഷേ അമ്മാമ പറഞ്ഞു, നടുലാലിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ വെളുത്തേടൻ ശങ്കരൻ്റെ വരയും പുലി ഒരൊറ്റ ചാട്ടാണ്, ഒരലർച്ചി. നമ്മുടെ കവറേരെ എലുട്ടിയെടുത്ത ഒരു കിടാവിനെ മിട്ടട്ടാ ഓടി. പട്ടാള റോട്ടിൽ എത്തിയിട്ടാണ് തിരിഞ്ഞു നോക്കിയത്.